മരണത്തിന്റെ മഹത്വചനങ്ങൾ.
മരണം ആരെയും കാത്തിരിക്കുന്നില്ല. ചലിക്കാൻ മറന്നുപോയ എല്ലിനെ പരിചറിയാൻ പോകും മുമ്പാണ് അവൾ അത് പറഞ്ഞത്. നീണ്ട അവധിയിൽ അവൾ യാത്രയാവുന്നതിന്റെ ദുഃഖത്തിലായിരുന്നു ഞങ്ങൾ. ഒരു പൊടി പ്രണയം കാത്തുവെക്കുന്ന അവനെ നോക്കി അവൾ പുഞ്ചിരിക്കാനും മറന്നില്ല. അവളിൽ നിന്ന് ഉതിർന്നതും ഞങ്ങൾ രേഖപ്പെടുത്തിയതുമായ മരണത്തിന്റെ മഹത്വചനങ്ങളിൽ ആദ്യത്തേതായിരുന്നു അത്. അവളുടെ അഭാവത്തിൽ ഞങ്ങൾ ആ വചനത്തെ പലതവണ ഉരുക്കഴിച്ചു. അതിന്റെ അർത്ഥങ്ങളും അർത്ഥാന്തരങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. തളരുമ്പോൾ കവിതകൾ ചൊല്ലി കണ്ണടച്ചിരുന്നു. ഒരു നാൾ മരണം തൻ കുഴഞ്ഞനാവാൽ എൻ പേരും വയസ്സും വിളിച്ചു ചൊല്ലും വരെ. ലെറ്റ് അസ് റിലാക്സ് വിത്ത് ഡെത്ത്. പത്താം ക്ലാസ്സും ഗുസ്തിയും കൊണ്ട് കയറി വന്ന ഞങ്ങൾക്കറിയാവുന്നത് മേ ബി സാങ്ഷൻഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറെ നേരത്തിന് ശേഷവും. സഹപ്രവർത്തകന്റെ മരണത്തിൽ അനുശോചിക്കാൻ പരേതന്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പായിരുന്നു അത്. ഒരിക്കലും മരണവീടുകളിൽ പോവാത്ത അവൾ ഞങ്ങൾക്ക് മുമ്പേ സൈഡ് സീറ്റിൽ കയറിയിരുന്നു. മലയോര ഗ്രാമത്തിലേക്കുള്ള ഓരോ വളവിലും തിരിവിലും എന്തോ അന്വേഷിക്കും പോലെ കണ്ണു നട്ടിരിക്കുന്ന അവൾ ശരിക്കും ശാന്തമായിരുന്നു. മരണവീട്ടിൽ കണ്ട ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോക്കാരെയും നോക്കി അവൾ പറഞ്ഞു, മരണവും ആഘോഷിക്കാനുള്ളതാണ് ചിലർക്കെങ്കിലും. നഷ്ടപ്രണയത്തിന്റെ വ്യഥയിൽ ലഹരിയുടെ തീരങ്ങൾ തേടാൻ തുടങ്ങിയവനോടായിരുന്നു അവൾ വചനങ്ങളുടെ കെട്ടഴിച്ചത്. പ്രണയം മരണമാണ്. ആർക്കും മുഖം കൊടുക്കാതെ തലതാഴ്ത്തിയിരുന്ന അവൻ ഞെട്ടലോടെയാണ് അത് കേട്ടത്. അപ്പോൾ അവന്റെ വിടർന്ന കണ്ണുകളിൽ ലഹരിയുടെ തിരയിളക്കമില്ലായിരുന്നു. അവന്റെ അരികിലിരുന്ന് അവൾ പതുക്കെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മരണം മധുരവുമാണ്, പക്ഷേ. പകുതിയിൽ നിന്നുപോയ ഏക വചനവും അതുമാത്രമായിരുന്നു. ഒരു കുമ്പസാരം പോലെ അവൻ അവളോട് പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ ഊഴം അവളുടേതുമായിരുന്നു. ഇതിനിടയിൽ രേഖപ്പെടുത്താതെ പോയ ഒരുപാട് വചനങ്ങൾ പിറന്നിരിക്കാം. എങ്കിലും അവൾക്ക് കൈകൊടുത്ത് നടന്നുപോയ അവനെ പിൻവിളിച്ച് അവൾ പറഞ്ഞു, ധീരന്മാർ ഒരിക്കലേ മരിക്കാറുള്ളൂ. തിരിഞ്ഞു നിന്ന് അവൻ പുഞ്ചിരിയോടെ കൈവീശി യാത്രയായി. വീട്ടുകാരോടുള്ള ദേഷ്യം തീർക്കാൻ കല്യാണനാൾ മരണക്കണി നൽകിയ കൂട്ടുകാരിയുടെ ചെവിയിൽ അവൾ മന്ത്രിച്ചു, മരണത്തിന്റെ ലാഭവും നഷ്ടവും മരിച്ചവർക്കു മാത്രം. ആത്മഹത്യയുടെ കാര്യവും കാരണവും തലനാരിഴ കീറി ഞങ്ങൾ മുന്നേറവേ അവൾ മൗനിയായിരുന്നു. അവസാനം ഏതോ നിശബ്ദതയുടെ നിമിഷത്തിൽ അവൾ പറഞ്ഞു, മരണം ആശയേറ്റവരുടെ ആശയാണ്. ഞങ്ങൾ പരസ്പരം അർത്ഥമറിയാതെ നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ണീർത്തുള്ളികൾ ഉറവയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആർക്കും മുഖം കൊടുക്കാതെ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നതും പൈപ്പ് മുഴുവൻ തുറന്നിടുന്നതും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇടയിൽ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോവുകയും ആരും പറയാതിരിക്കുകയും ചെയ്ത ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അവൾ അകത്ത് കരയുകയാണോ? ആണെങ്കിൽ എന്തിന്? ആയില്യത്തിന്റെ അഹങ്കാരിയാണ് മരണസ്വപ്നങ്ങളുടെ വിശദീകരണങ്ങളുമായി പ്രഭാതങ്ങൾ നിറച്ചിരുന്നത്. പതിഞ്ഞ ശബ്ദത്തിൽ ഒട്ടൊരു കൊഞ്ചലോടെ അതിങ്ങനെ തുടരും, എന്റെ മരണം ഒരു സർപ്പദംശനത്തിന്റെ സാക്ഷാത്കാരമാണ്. തൊലിപ്പുറത്ത് ഒരു ചെറിയ കുത്തുമാത്രം അവശേഷിപ്പിക്കുന്ന ആവർത്തനത്തിന്റെ വിരസതയിൽ അവൾ അടുത്ത വചനത്തിന് പിറവി നൽകി, ലെസ് ഫോർ ലൈഫ് ആൻഡ് തോട്ട്സ് ഓഫ് ഡെത്ത് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പിന്നീട് ഏറെക്കാലം മരണം ഞങ്ങൾക്കിടയിൽ കടന്നു വന്നില്ല. മനുഷ്യന്റെ തിരക്കുകൾക്കിടയിൽ മരണം പോലും മാറി നിന്നതാവാം. മഴക്കാറ് നിറഞ്ഞ സന്ധ്യയിലെ അവസാനത്തെ ഫോൺ കോൾ ആയിരുന്നു മരണത്തിന്റെ മഹവചനങ്ങളിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്. ചിലപ്പോൾ മരണവാർത്തകൾ സന്തോഷത്തിൻ്റെതാകുന്നു. പിന്നെ രാത്രിയിൽ പവർ കട്ടിന്റെ നേരത്ത് ഇരുട്ടിൽ ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ ഇരുന്നാണ് അവൾ ആ കഥ പറഞ്ഞത്. പെങ്ങന്മാർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ അമ്മാവിനെ കുറിച്ച്, അവസാനം ആരോരുമില്ലാതെയായ ജീവിത സായാഹ്നത്തിൽ ആഹാരത്തിന് വേണ്ടി മരുമക്കളുടെ കനിവിനായി കാത്തിരിക്കേണ്ടി വന്ന അമ്മാവന്റെ ഗതികേടിനെ കുറിച്ച്. ഇരുട്ടിൽ അവളുടെ മുഖം കാണാത്തതിനാൽ അതിലെ ഭാവങ്ങൾ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ നിന്ന് വരച്ചെടുക്കേണ്ടി വന്നു. വെളിച്ചം ഞങ്ങൾക്കിടയിലേക്ക് എത്തും മുമ്പേ കസേര ഒട്ടൊരു ശബ്ദത്തോടെ മാറ്റിയിട്ട് അവൾ അവിടം വിട്ടുപോകുമ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, മരണം ഒരേ സമയം മറവിയും ഓർമ്മയുമാണ്. മിനിറ്റുകൾക്ക് ശേഷം നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ ഷക്കലക്ക ബേബിയായി ചുവടുവെച്ച് അത്താഴത്തിന് വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വെറുതെ സംശയിച്ചു, ഇവൾ തന്നെയാണോ കുറച്ചു മുമ്പുവരെ ഇവിടെ ഇരുന്ന്? സിരകളിൽ മെർക്കുറി കുത്തിവെച്ച് മരണത്തിലേക്ക് നടന്നുപോയവരെ കുറിച്ച് വായിച്ചാണ് അവൾ അടുത്ത വചനം നൽകിയത്. വേസ് ടു ഡെത്ത് ആർ യെറ്റ് ടു ബി എക്സ്പ്ലോർഡ്. എന്നിട്ട് അവൾ ഹോസ്റ്റലിലെ വിവിധ മുറികളിൽ ബിഫാം സ്റ്റുഡൻസിനെയും കെമിസ്ട്രിക്കാരെയും തേടിയിറങ്ങി മെർക്കുറിയും മരണവും തമ്മിൽ ഒരു നേർരേഖ വരച്ചെടുക്കാൻ. അതിന്റെ തുടർച്ചയെന്നോണമാണ് സുമുഖനും സുന്ദരനും സർവോപരി സുന്ദരിമാരുടെ നോട്ടപ്പുള്ളിയുമായിരുന്ന യുവ അനസ്തേഷ്യസ് ജീവിതത്തിന് എന്നേക്കുമായി അനസ്തേഷ്യ കൊടുത്തത്. തുടരെ തുടരെ എത്തുന്ന മരണവാർത്തകൾ അവളെ ഞെട്ടിച്ചെന്ന് തോന്നുന്നു. എങ്കിലും അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മരണം ഉറക്കമാണ്, ഒരിക്കലും ഉണരാത്ത ഉറക്കം. മരണത്തെക്കുറിച്ചുള്ള ടോക്ക് ഷോയിൽ മോഡറേറ്ററായി അവൾ കയറിയപ്പോൾ ഞങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം മരണത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ അവളല്ലാതെ വേറെ ആരാണുള്ളത്? പക്ഷേ തികഞ്ഞ നിഷ്പക്ഷതയോടെ വെറുമൊരു മോഡറേറ്റർ മാത്രമായി നിലകൊണ്ടപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ താളം തെറ്റുകയായിരുന്നു. ഞങ്ങളുടെ പ്രതികരണത്തിന് അവൾ മറുപടി പറഞ്ഞു, എന്റെ മരണം അതെന്റേതു മാത്രം. നാൾ വഴിയിൽ നിന്ന് പേര് വെട്ടാതിരിക്കാനെന്ന് പറഞ്ഞ് വല്ലപ്പോഴും വീട്ടിൽ പോയിരുന്ന അവളുടെ തുടരെയുള്ള നാട്ടിൽ പോക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അതിനൊരു വരണമാലിത്തിന്റെ പിൻബലമുണ്ടോ എന്നറിയാനാണ് ഞങ്ങൾ അവളെ വഴിയിൽ തടഞ്ഞു വെച്ചത്. കളിയാക്കലുകൾക്ക് അവളുടെ സ്ഥിരം പുച്ഛം നിറഞ്ഞ പുഞ്ചിരി നൽകി നടന്നകലും മുമ്പ് ഓരോരുത്തരും സ്വതന്ത്രരാവുന്നത് അമ്മയുടെ മരണത്തോടെയാണ്. ഞങ്ങൾ അനങ്ങാതെ നിൽക്കുമ്പോൾ അവൾ പടികൾ കയറി മുറിയിലെത്തിയിരുന്നു. ആരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിന്നു. ഒട്ടു നേരത്തിന് ശേഷം അരുതാത്തതെന്തോ സംഭവിച്ചതിന്റെ കുറ്റബോധത്തോടെ ഞങ്ങൾ അവളുടെ മുറിയിലെത്തി. വെളുത്ത് വിരിയിട്ട കിടക്കയിൽ വെളുത്ത ഉടുപ്പുമിട്ട് ജനലിലൂടെ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ട് അവൾ പറഞ്ഞു, വല്ലാത്ത തലവേദന, നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. ഞങ്ങളുടെ മൗനം കണ്ടാവാം അവൾ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി. എന്നിട്ട് തെല്ലൊരു അത്ഭുതത്തോടെ പറഞ്ഞു, എന്തു പറ്റിയ എല്ലാവർക്കും? അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു, അവൾ മാത്രം. എന്തെങ്കിലും തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായി അവളുടെ വാക്കുകളിൽ ഒരിക്കൽ പോലും മരണം കടന്നു വന്നില്ല. ഏറെ വൈകി ഞങ്ങൾ പോരുമ്പോൾ അവൾ പറഞ്ഞു, കഥകടച്ചേക്കെ, ഉറക്കം വരുന്നു. പിന്നെ പ്രഭാതത്തിൽ ചുരുട്ടിപ്പിടിച്ച വിരലുകൾക്കിടയിൽ അവൾ അവസാന വചനം കാത്തുവച്ചു, മരണം ഒരു മറുപടിയാണ്. A Desert Representation.